സർവസ്വനായ ഞങ്ങളുടെ പിതാവേ, അവിടുത്തെ തിരുനാമം പരിശുദ്ധമാക്കണം, അവിടെ തിരു രാജ്യം വരണമേ, അവിടുത്തെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ തന്നെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നേൽക്കണമേ, കടക്കാരും വിഷമിക്കണോ കടങ്ങളിലൊക്കെ ഞങ്ങൾ വിഷമിക്കണമേ, പരീക്ഷയിൽ പ്രവേശിക്കുക ദുഷ്ടം നിങ്ങളെ വിട്ടുവയ്ക്കണമേ, രോഗികളെ സൗഖ്യമാക്കണം, ബലഹീനരെ ബലപ്പെടുത്തണം, ക്ഷീണിച്ചവരെ ശക്തിപ്പെടുത്തണമേ, കടബാധയുള്ളവർക്ക് പുതിയ വഴി തുറക്കണേ, സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കാൻ സഹായിക്കണമേ, വിശാലതയിലേക്ക് അവരെ കൊണ്ടുവരണേ, കുപ്പയിൽ നിന്ന് തിരജനത്തെ എഴുന്നേൽപ്പിക്കണേ, പൊടിയിൽ നിന്ന് അവരെ ഉയർത്തണമേ, ശത്രുക്കളുടെ മധ്യെ വാഴുവാൻ അവിടുത്തെ ജനത്തിൻ്റെ മേൽ ശക്തിയുള്ള രാജകീയ അഭിഷേകം പുതുവർഷത്തിൽ ചൊരിയണമേ എന്ന് പറഞ്ഞാൽ രാജ്യവും ശക്തിയും മഹത്വം പോർച്ചെ സ്തുതിയും സ്തോത്രം ആരാധന എന്നും എന്നേക്കും മാത്രമുള്ളത് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ, ആമേൻ. ദൈവസ്തുതി എല്ലാവർക്കും ഇരിക്കാം. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കേണ്ടതിന് എല്ലാവർക്കും പ്രത്യേകം സ്വാഗതം അറിയിക്കുന്നു. ഈ വർഷത്തിന്റെ അവസാന ഞായറാഴ്ച ദൈവം നമ്മെ കൂട്ടിവരുത്തി കഴിഞ്ഞ ഒരു വർഷക്കാലം മുഴുവൻ അത്ഭുതമായി ദൈവം പരിപാലിച്ച് ഈ ആണ്ടിന്റെ അവസാനത്തെ ഞായറാഴ്ച ദൈവത്തെ ആരാധിക്കേണ്ടത് ദൈവയുടെ കൂട്ടി വരുത്തിയ മഹാകൃപയോർത്ത് കൈയുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. എബ്രായ ലേഖനം 9:11 വാക്യങ്ങൾ, ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണി അല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടി ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമൊരു ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. പഴയ നിയമ ഇസ്രായേലിന് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട മതകർമ്മം. രണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട മത ആചാര്യൻ അല്ലെങ്കിൽ കാർമ്മികൻ. മൂന്ന്, ഒരു ഏറ്റവും പ്രധാനപ്പെട്ട മതകേന്ദ്രം. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മതകർമ്മ യാഗമായിരുന്നു. അവരുടെ ഏറ്റവും വലിയ കാർമ്മികൻ മഹാപുരോഹിതനായിരുന്നു. അവരുടെ ഏറ്റവും വലിയ ആരാധനാ കേന്ദ്രം സമാഗമന കൂടാരമായിരുന്നു പിൽക്കാലത്ത് ജെറുസലേമിലെ ദേവാലയമായി. ഈ വാക്യത്തിൽ ഈ മൂന്ന് കാര്യവും ക്രിസ്തുവാണ് തെളിയിക്കുകയാണ്. ക്രിസ്തുവാണ് വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതൻ, പുതിയ നിയമത്തിന്റെ മഹാപുരോഹിതൻ യേശു ക്രിസ്തു. പഴയ നിയമത്തിലെ മഹാപുരോഹിതൻ വെറും പ്രതി ബിംബമായിരുന്നു, വെറും നിഴലായിരുന്നു, പ്രതിരൂപമായിരുന്നു. എന്നാൽ സാക്ഷാൽ മഹാപുരോഹിതൻ യേശു ക്രിസ്തു. ഏറ്റവും വലിയ കൂടാരം സമാഗമന കൂടാരമല്ല, ഏറ്റവും വലിയ കൂടാരം ആലയം യെരുശലേമിലെ ദേവാലയമല്ല, വലിപ്പവും തികവുമേറിയത് യേശു ക്രിസ്തുവായിരുന്നു. ഏറ്റവും വലിയ കർമ്മം ആടുകളെയോ പശുക്കിടാക്കളെയോ അർത്ഥതല്ല, ഏറ്റവും വലിയ കർമ്മം ഏറ്റവും വലിയ യാഗം യേശുവിന്റെ സ്വന്തം ശരീരം കാൽവറി ക്രൂശിൽ യാഗമാക്കി അർപ്പിച്ചതാണ്. ഈ കാര്യം പറഞ്ഞിട്ട് എന്തിനാണ് അതെന്നാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത്. ആട്ടുകൊറ്റന്മാരുടെയും കാളുകളുടെയും രക്തവും മലിനപ്പെട്ടവരിൽ തളിക്കുന്ന പശുഭസ്മവും ജഡിക ശുദ്ധി വരുത്തുന്നുവെങ്കിൽ, ബാഹ്യമായ ശുദ്ധീകരണത്തിന്, ജഡികമായ ശുദ്ധീകരണത്തിന്, ശാരീരിക ശുദ്ധീകരണത്തിന് മാത്രമാണ് പഴയ നിയമ കർമ്മങ്ങൾ ഉപകരിച്ചതെങ്കിൽ അത് മനസാക്ഷിയെ കഴുകാനൊക്കെ ഇല്ല. ആടിനെ അറുത്തത് കൊണ്ട് ആടിന്റെ രക്തം കൊണ്ടൊരു മനുഷ്യന്റെ മനസാക്ഷി കഴുകപ്പെടുന്നില്ല. മലിനപ്പെട്ടവർ ശാരീരിക മലിനമുണ്ടായ ആളുകളുടെ മേൽ തെളിക്കുന്ന ഭസ്മത്തിന് ശുദ്ധീകരിക്കാൻ ശക്തിയുണ്ടെങ്കിലും അത് ശരീരത്തിന്റെ ശുദ്ധി മാത്രമാണ്. ഹൃദയത്തിന്റെ ഉള്ളിൽ ശുദ്ധീകരണം നടത്തുവാൻ പശുഭസ്മത്തിന് ശക്തിയില്ല. പിന്നെ എന്താണ് ശുദ്ധീകരണം നടത്തുന്നത്? ആട്ടുകൊറ്റന്മാരുടെയും കാളുകളുടെയും രക്തവും മലിനപ്പെട്ടവരിൽ തളിക്കുന്ന പശുഭസ്മവും ജഡിക ശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ, പരിശുദ്ധാത്മാവിന്റെ വിശേഷം പറയാം, നിത്യാത്മാവ്, ഇറ്റേണൽ സ്പിരിറ്റ്, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെ തന്നെ നിഷ്കളങ്കനായി പരിശുദ്ധനായി പാപമില്ലാത്തവനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം കാളുകളുടെയും ആട്ടുകൊറ്റന്മാരുടെ രക്തമല്ല, കാൽവറി ക്രൂശിൽ യേശു ചൊരിഞ്ഞ പരിശുദ്ധ രക്തം. ജീവനുള്ള ദൈവത്തെ ആരാധിക്കേണ്ടതിനാൽ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. ആന്തരിക ശുദ്ധീകരണം വരുത്തുന്നത് യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തിയാണ്. പുറമെയുള്ള ശുദ്ധീകരണത്തിന് പല നിയമങ്ങൾ മതങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, സമൂഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പല വിലക്കുകൾ നമുക്കുണ്ട്. അത് ചെയ്യരുത്, ഇത് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മതങ്ങൾ കൽപ്പിക്കുമ്പോൾ ഇതിനൊന്നും തന്നെ അകത്ത് ഹൃദയത്തിന് രൂപാന്തരം വരുത്താൻ കഴിയയില്ല. ഹൃദയത്തിൽ ശുദ്ധീകരണം വരുത്തുവാൻ, ഹൃദയത്തിലുള്ള മനസ്സാക്ഷിയിലെ നിർജീവ പ്രവൃത്തികളെ കഴുകിക്കളയുവാൻ, നീക്കിക്കളയുവാൻ, ശുദ്ധി വരുത്തുവാൻ കഴിയുന്ന ഒറ്റ കാര്യത്തിന് ശക്തിയുള്ളൂ. അത് യേശു ക്രൂശിച്ചെറിഞ്ഞ പരിശുദ്ധ രക്തമാണ്. ആ രക്തത്തിന്റെ ശക്തി കൊണ്ടാണ് നീ കടികൾ പ്രാപിച്ച, രക്തത്തിന്റെ ശക്തി കൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടായ, രക്തത്തിന്റെ ശക്തി കൊണ്ടാണ് നിങ്ങൾ നീതീകരിക്കപ്പെട്ട, രക്തത്തിന്റെ ശക്തി കൊണ്ടാണ് നിങ്ങൾ ദൈവത്തിന്റെ സന്നിധി എന്ന് വന്ന് ദൈവത്തെ ആരാധിക്കുന്നത്. ആരാധിക്കുന്നത് എങ്ങനെയാ? ദൂരത്തു നല്ല പ്രാഗൽഭ്യത്തോടെയാണ് ആരാധിക്കുന്നത്. എങ്ങനെയാ? വായുമടച്ചും മൗനമായി നിന്നുകൊണ്ടല്ല ആരാധിക്കുന്നത്, ഒച്ചവച്ചാണ് ആരാധിക്കുക. ആരാധിക്കുന്നത് എങ്ങനെയാണ്? കയ്യും കാലും അനക്കാതെ നിന്നുകൊണ്ടുള്ള ആരാധനയല്ല ആരാധന, കൈകൾ ഉയർത്തി കൈകൾ അടിച്ച് തുള്ളിച്ചാടിയുള്ള ആരാധനയാണ്. എന്താ കാര്യം? മനസാക്ഷിയെ ശുദ്ധീകരിച്ചിരിക്കുന്നു, മനസാക്ഷിയിലെ നിർജീവ പ്രവൃത്തികളെ കഴുകി കളഞ്ഞിരിക്കുന്നു. എന്റെ അകത്തുണ്ടായിരുന്ന എല്ലാ തിന്മകളെയും യേശുവിന്റെ രക്തത്തിന്റെ ശക്തി നീക്കിക്കളഞ്ഞു, എന്നെ ശുദ്ധീകരിച്ചു. ആ അനുഭവം എനിക്കുള്ളത് കൊണ്ട് നന്ദിയോടെ എനിക്ക് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും. ആർത്ത് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും. കൈയടിച്ചു ദൈവത്തിന് സ്തോത്രം ചെയ്യാം. We praise you, Lord. Hallelujah. ആരാധന എന്തുകൊണ്ടാണ് അടക്കാരാധനയാകാത്തത്? അടക്കാരാധന തെക്കൻ തിരുവാങ്കൂറിലൊക്കെ ശവടക്കന് പറയുന്ന പേരാണ്. നമ്മൾ പറയും ശവടക്ക് ശുശ്രൂഷ, അവർ ഒരു അടക്കാരാധന. എന്തുകൊണ്ടാണ് നമ്മുടെ ആരാധന അടക്കാരാധനയാകാത്തത്? എന്തുകൊണ്ടാണ് നമ്മുടെ ആരാധന മൗന ആരാധനയാകാത്തത്? എന്തുകൊണ്ടാണ് നമ്മുടെ ആരാധനയിൽ എക്സൈറ്റ്മെന്റ് ഉള്ളത്? എന്തുകൊണ്ടാണ് നമ്മുടെ ആരാധന സെലിബ്രേഷൻ ആകുന്നത്, ആഘോഷമാകുന്നത്? അതിന് കാരണം രക്തത്തിന്റെ ശക്തിയെ കുറിച്ച് ഉള്ള ഉറപ്പുള്ളത് കൊണ്ടാണ്. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ജീവിതത്തിൽ അനുഭവിച്ചവനാണ് നിങ്ങൾ. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി കൊണ്ടാണ് എന്ന് പ്രാഗൽഭ്യത്തോടെ അടുത്തു വന്ന് കൃപാസനം വരെ അടുത്തു വന്ന് അപ്പാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് അവനെ ആരാധിപ്പാൻ കഴിയുന്നത് ദൈവത്തിന് സന്നിൽ മൗനമായിരിക്കാതെ അവന് സ്തുതി പാടേണ്ടതിന് തന്നെ. പടയനിമത്തിൽ പോലും സങ്കീർത്തനക്കാരൻ പറയുന്നു, അവൻ എന്നെ രട്ട അഴിച്ചു മാറ്റി, ചാക്കോശീല ഉടുത്തുകൊണ്ട് സങ്കടത്തോടെ ഞാൻ നടന്ന എന്റെ അടുക്കൽ വന്ന് എന്റെ സങ്കടത്തിന്റെ വസ്ത്രം അഴിച്ചു മാറ്റിയിട്ട് പകരം ഉത്സവ വസ്ത്രം എന്നെ ധരിപ്പിച്ചു. ഉത്സവ വസ്ത്രം ധരിച്ചവരാണ് ഉത്സവത്തിന്റെ ആഘോഷത്തിൽ ദൈവത്തെ ആരാധിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവഭക്തന്മാർ പറയുന്നത്, രാജാവ് ഉള്ള ഇടത്ത് രാജ കോലാഹലമുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? എഴുന്നള്ളത്ത് വരുന്ന ഇടത്ത് അവിടെ ശബ്ദമുണ്ട്. രാജാവിന്റെ എഴുന്നള്ളത്ത് വരുമ്പോൾ അവിടെ ആർപ്പുണ്ട്, അവിടെ വലിയ ഒച്ചയുണ്ട്, അവിടെ സെലിബ്രേഷൻ ആണ്, സന്തോഷത്തിന്റെ തുമർപ്പാണ്. ഇവിടെ വന്നിരിക്കുന്നത് രാജാവല്ല, ഇവിടെ വന്നിരിക്കുന്നത് രാജാതി രാജാവാണ്. രാജാതി രാജാവുള്ള ഇടത്ത് നിന്റെ ഉള്ളിൽ സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും അലേടിയാണ് പൊങ്ങേണ്ടത്. അവന്റെ സാന്നിധ്യം നീ അറിയുന്നുവെങ്കിൽ സന്തോഷത്തോടെ അവനെ സ്തുതിക്കണം. എത്രയധികം നമ്മളെ ശുദ്ധീകരിക്കും. മനസാക്ഷിയിൽ കളങ്കമുണ്ടെങ്കിൽ ആരാധിക്കാൻ കഴിയയില്ല. മനസാക്ഷിയിൽ അസൂയയോ പകയോ പിണക്കോ വിദ്വേഷമോ നിർജീവ പ്രവൃത്തികളോ ഉണ്ടെങ്കിൽ നിനക്ക് ആരാധിപ്പാൻ കഴിയില്ല. ജീവനുള്ള ദൈവത്തെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത്? ജീവനുള്ള ദൈവത്തെ ആരാധിക്കേണ്ടത് ആത്മാവിന്റെ ജീവനിലാണ്. വിശുദ്ധനായ ദൈവത്തെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത്? വിശുദ്ധിയിലാണ്. ആത്മാവാകുന്ന ദൈവത്തെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത്? ആത്മാവ് ാണ്. സത്യമായ ദൈവത്തെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത്? സത്യത്തിലാണ്. നിന്റെ ആരാധന കണ്ടാലറിയാം നിന്റെ ദൈവം എങ്ങനെയുള്ള ദൈവമാണെന്ന്. നീ നിശ്ചലനായിട്ട് ആരാധിക്കണമെങ്കിൽ നിന്റെ ദൈവം നിശ്ചലനാണ്. വാതുറക്കാതെ ആരാധിക്കുന്നെങ്കിൽ നിന്റെ ദൈവം വാതുറക്കാത്തവനാണ്. നിന്റെ ദൈവം വാതുറക്കുന്നവനാണെങ്കിൽ അവന്റെ പെരുവെള്ളത്തെ കവിയുന്ന ശബ്ദം അവനുണ്ടെങ്കിൽ വനങ്ങളെ തോലുരിക്കുന്ന ശബ്ദം അവനുണ്ടെങ്കിൽ കാദേശ് മരുവിനെ നടക്കുന്ന ശബ്ദം നിന്റെ ദൈവത്തിനുണ്ടെങ്കിൽ നിന്റെ ആരാധനയിലും നീ ദൈവത്തെ നന്ദിയോടെ സ്തുതിച്ച് ആരാധിക്കും. ഹല്ലേലൂയാ. ആരാധനയ്ക്ക് വേണ്ടി നിന്റെ ഹൃദയത്തെ കെട്ടിവെക്കാതെ നിന്നെ തന്നെ വിട്ടുകൊടുക്കണം. ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടി പുറകോട്ട് ചങ്ങലയിട്ട് നിന്നെ പിടിച്ചു നിർത്താതെ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി നിന്നെ വിട്ടുകൊടുക്കണം. ഈ ഒരു വർഷം തീരുമ്പോൾ നിന്റെ ആരാധനയുടെ കുടിശിക അവിടെ കിടക്കരുത്. ആരാധനയുടെ കുടിശിക മുഴുവൻ ദൈവത്തിന് കൊടുത്ത് വീട്ടിക്കൊള്ളണം എന്ന് പറഞ്ഞാൽ നിന്നെ ദൈവത്തെ സ്തുതിപ്പാൻ കൊണ്ട് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങളുണ്ട്. അതിന് തക്കവണ്ണം അവനെ മഹത്വപ്പെടുത്തണോ, അവനെ നാമത്തിന് തക്ക സ്തുതി ദൈവത്തിന് അർപ്പിക്കണോ. ഹല്ലേലൂയ. വാക്യം മുതൽ ആ നിമിത്തം ആദ്യ ദിനത്തിലെ ആദ്യം പഴയ നിയമ ന്യായ പ്രമാണത്തിലെ ലംഘനങ്ങൾ എന്നുള്ള വീണ്ടെടുപ്പിന് ഒരു മരണമുണ്ടായിട്ട് നിത്യാവകാശത്തിന്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് യേശു ക്രിസ്തു പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്നു. ന്യായ പ്രമാണം ലംഘിച്ച മനുഷ്യർക്കുണ്ടായിരിക്കുന്ന പാപങ്ങളിൽ നിന്ന് ലംഘനങ്ങളിൽ നിന്ന് അകൃത്യങ്ങളിൽ നിന്ന് വീണ്ടെടുക്കപ്പെടുവാൻ ഒരു മരണമുണ്ടാകണം. അതിനുവേണ്ടി ഒരു യാഗം നടക്കണം. മരണമുണ്ടായിട്ട് നിത്യാവകാശത്തിന്റെ വാഗ്ദത്തം ദൈവം നമുക്ക് തന്നിരിക്കുന്ന നിത്യാവകാശത്തിന്റെ ഇറ്റേണൽ ഹെറിറ്റേജ് ആണ്. നിത്യമായ ഒരു ഹോഗരിയാണ്, നിത്യമായ ഒരു പൈതൃകമാണ് ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നിത്യ അവകാശത്തിന്റെ പ്രോമിസ് വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് ആരാണ് വിളിക്കപ്പെട്ടവർ? ആരാണ് വിളിക്കപ്പെട്ടവരുടെ കൂട്ടം? വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടത്തിന്റെ പേരെന്താണ്? വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടത്തിന് ഗ്രീക്ക് ഭാഷയിൽ പറയുന്ന വാക്ക് എക്ലീഷ്യ. എക്ലീഷ്യ എന്ന ഗ്രീക്ക് വാക്കിന്റെ മലയാളം സഭ. വിളിക്കപ്പെട്ടവരുടെ കൂട്ടം ഏതാണ്? സഭയാണ്. വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് ദൈവത്തിന്റെ സഭ. ദൈവത്തിന്റെ വിളി കേട്ട് നീ വന്നവനാണ്. ദൈവത്തിന്റെ വിളി എവിടെ കേട്ടു? നിന്റെ ഹൃദയത്തിൽ കേട്ടു. ഏത് വിളി കേട്ടു? സുവിശേഷത്തിന്റെ വിളി കേട്ടു, വചനത്തിന്റെ വിളി കേട്ടു. നിന്റെ അകത്ത് മനസ്സിലായി ദൈവം എന്നെ വിളിക്കുന്നു. ദൈവത്തിന്റെ വഴിയിലേക്ക് ദൈവം എന്നെ വിളിക്കുന്നു. ദൈവത്തിന്റെ കൃപയിലേക്ക് ദൈവം എന്നെ വിളിക്കുന്നു. അങ്ങനെ വിളി കേൾക്കാത്ത ഒരൊറ്റയാൾക്ക് ദൈവത്തിന്റെ സഭയിൽ അംഗമാകാൻ കഴിയുകയില്ല. ദൈവം വിളിച്ചവർക്ക് മാത്രമേ ദൈവത്തിന്റെ സഭയിൽ അംഗമാകാൻ കഴിയുകയുള്ളൂ. ദൈവം നിന്നെ വിളിച്ചതാണ്. നിന്റെ അകത്ത് ദൈവ വിളി കേട്ടു. അതുകൊണ്ടാണ് നിനക്ക് പുറകോട്ട് മാറാൻ കഴിയാതെ കൊണ്ട് ആ വിളിയുടെ പുറകെ നീ ഇറങ്ങി തിരിച്ചത്. ദൈവത്തിന്റെ വിളിയുടെ പുറകെ ഇറങ്ങി തിരിച്ചത് കൊണ്ടാണ് നീ ഇന്ന് ദൈവത്തെ ആരാധിക്കുന്നത് എന്ന് നിന്റെ അകത്ത് ദൈവ വിളിയെ കുറിച്ച് ബോധമുണ്ടെങ്കിൽ ദൈവം എന്നെ വിളിച്ചതാണ്. ലോകത്തിൽ നിന്ന്, ലോകക്കാരിൽ നിന്ന്, പഴയ നടപ്പിൽ നിന്ന്, പഴയ അനുഭവങ്ങളിൽ നിന്ന് ദൈവമെന്നെ വിളിച്ച്, ദൈവത്തിനെ വിളി കൊണ്ട് വിളിച്ച്, തന്റെ വകയാക്കി എന്നെ തീർത്തുന്ന നിന്റെ അകത്ത് ബോധ്യമുണ്ടെങ്കിൽ കൈയടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നിത്യാവകാശത്തിന്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് യേശു ക്രിസ്തു പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്നു. പഴയ നിയമത്തിലെ മഹാപുരോഹിതനും യെരുശലേം ദേവാലയവും യാഗകർമ്മവും മാത്രമല്ല, പഴയ നിയമത്തിനൊരു മധ്യസ്ഥനുണ്ട്, മോശ. മോശ മുഖാന്തരമാണ് പത്തു കൽപ്പനകൾ ദൈവം ഇസ്രായേലിന് കൊടുത്തത്. മോശ മുഖാന്തരമാണ് ന്യായ പ്രമാണം നൽകിയത്. മോശയാണ് പഴയ നിയമത്തിന്റെ മധ്യസ്ഥൻ. എന്നാൽ പുതിയ നിയമത്തിനൊരു മധ്യസ്ഥനുണ്ട്, മോശയേക്കാൾ വലിയവൻ. യേശു ക്രിസ്തു പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാണ്. എന്നാൽ ഇവിടെ പറയുന്നു, പുതിയ നിയമം ഉറപ്പാകണമെങ്കിൽ സംഭവിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിയമം നൽകിയ ആള് മരിക്കണം. ഇവിടെ ടെസ്റ്റമെന്റ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് മരണപത്രം എന്ന അർത്ഥത്തിലാണ്. ടെസ്റ്റമെന്റിന് നിയമം എന്നാണ്, തമ്മിലുണ്ടാക്കുന്ന ഉടമ്പടി എന്നാണ് അർത്ഥം. ഉടമ്പടി, ഇവിടുത്തെ ഉടമ്പടി മരണത്തിന് ശേഷം ഉറപ്പാകുന്ന മരണപത്രത്തിലെ വിൽപത്രത്തിലെ ഉടമ്പടിയാ. അതിന്റെ കാര്യമാണ് പറയുന്നത്. അടുത്ത വാക്യത്തിൽ നിയമമുള്ള ഇടത്ത്, നിയമം ഇവിടെ പറയുന്നത് മരണപത്രം അല്ലെങ്കിൽ വിൽപത്രമുള്ള ഇടത്ത് അത് എഴുതിയാളിന്റെ നിയമകർത്താവിന്റെ മരണം തെളിവാൻ ആവശ്യം. മരിച്ച ശേഷമല്ലോ നിയമം സ്ഥിരമാകുന്നത്. നിയമകർത്താവിന്റെ ജീവകാലത്തോളം അതിന് ഉറപ്പില്ല. ലോകത്തിലുള്ള സാധാരണ കാര്യമാണ് ഈ പറയുന്ന. ഒരു പിതാവ് വിൽപത്രം എഴുതി വെച്ചാൽ, മക്കളുടെ പേർക്കൊക്കെ സ്വത്തുക്കൾ വീതിച്ച് എഴുതി വെച്ചാൽ അത് വിശ്വസിക്കേണ്ട, പിറ്റേ ആഴ്ച അത് മാറ്റി എഴുതാം. അതിന്റെ കോപ്പി എടുത്തോണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല. ഓ, അപ്പനെഴുതിയ വിൽപത്രത്തിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പിറ്റേ ആഴ്ച അപ്പനത് മാറ്റി എഴുതി, പിറ്റേ മാസം പിന്നെയും തിരുത്തി എഴുതി. അപ്പനെ എത്ര പ്രാവശ്യം വേണേലും വിൽപത്രം മാറ്റി എഴുതാ. ജീവിച്ചിരിക്കുന്ന കാലത്തോളം വിൽപത്രത്തിന് ഉറപ്പില്ല. മരിച്ചു കഴിഞ്ഞ പിന്നെ മാറ്റി എഴുതാൻ അപ്പനൊക്കാത്തതുകൊണ്ട് മരണശേഷം അതിന് ഉറപ്പ് വരും. അപ്പോൾ വിൽപത്രം ഉറപ്പാകണമെങ്കിൽ കോടതിയിൽ കൊണ്ട് വിൽപത്രം നടത്തി എടുക്കണമെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ അത് എഴുതിയ ആളിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് കൂടെ കൊടുക്കണം. ഇന്ന ദിവസം ഇത്രാം തീയതി മരിച്ചു എന്നുള്ളതിന്റെ സർട്ടിഫിക്കറ്റ് കൂടെ കൊടുത്താലേ വിൽപത്രം നടത്തി കിട്ടത്തുള്ളൂ, കോടതി അത് നിയമപരമാക്കി തരത്തുള്ളൂ. ആ കാര്യം ലോകത്തിലുള്ള കാര്യം ഇവിടെ പറയുകയാണ്. നിയമമുള്ളയിടത്ത് നിയമകർത്താവിന്റെ മരണം തെളിയുവാൻ ആവശ്യം. മരിച്ച ശേഷമല്ലോ നിയമം സ്ഥിരമാകുന്ന. നിയമകർത്താവിന്റെ ജീവകാലത്തോളം അതിന് ഉറപ്പില്ല. അതുകൊണ്ട് ആദ്യ നിയമം ന്യായപ്രമാണവും രക്തം കൂടാതെ പ്രതിഷ്ഠിച്ചതല്ല. മരണവും രക്തവുമായി ഇവിടെ ചേർത്തിരിക്കുകയാണ്. മരിച്ചു എന്നതിന്റെ ഉറപ്പാണല്ലോ രക്തം ചിന്തിയുള്ള മരണം. മോശ ന്യായപ്രമാണ പ്രകാരം കൽപ്പനയൊക്കെയും സകല ജനത്തോടും പ്രസ്താവിച്ച ശേഷം ഇസ്രായേൽ മക്കളെ മുഴുവൻ വിളിച്ചു കൂട്ടി. പുറപ്പാട് പുസ്തകം 24:8 വാക്യത്തിൽ കാണുന്നുണ്ട്. പുറപ്പാട് 24:8 അത് കാണുന്നുണ്ട്. ജനത്തെ മുഴുവൻ വിളിച്ചു കേട്ടിട്ട് കൂട്ടിയിട്ട് മോശ വായിച്ചു കേൾപ്പിച്ചു. ഇതാകുന്നു കർത്താവ് നിങ്ങളോട് ചെയ്ത നിയമം, ഇതാകുന്നു യഹോവയായ ദൈവം നിങ്ങളോട് ചെയ്ത നിയമം എന്ന് മോശ ജനത്തെ വായിച്ചു കേൾപ്പിച്ചപ്പോൾ ജനങ്ങൾ പറഞ്ഞു, ആമേൻ, അങ്ങനെ തന്നെ, ഞങ്ങൾ ഇതനുസരിച്ച് ജീവിച്ചു കൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ ആട്ടിൻകുട്ടിയുടെ അറുക്കപ്പെട്ടൊരു ആട്ടിൻകുട്ടി രക്തമെടുത്തു. ആ രക്തത്തിനകത്ത് ഒരു ബ്രഷ് മുക്കി. എന്തുകൊണ്ട് ആ ബ്രഷ് ഉണ്ടാക്കി നമ്മൾ എഴുതിയിട്ടുണ്ട്. ആ ബ്രഷ് മുക്കിയിട്ട് ആ ബ്രഷ് എടുത്തിട്ട് നിങ്ങൾ ഈ നിയമം അനുസരിച്ച് നടക്കുമല്ലോ, ആമേൻ, ഞങ്ങൾ നടക്കുമെന്ന് പറഞ്ഞവരുടെ മേൽ രക്തം തളിച്ചു. നിയമത്തിന്റെ രക്തം. ഈ ദൈവം നിങ്ങളുമായി ഒരു നിയമം ചെയ്തിരിക്കുന്നു. ദൈവം നിങ്ങൾക്ക് തന്ന നിയമം നിങ്ങൾ അനുസരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ഉറപ്പ് വന്നിരിക്കുന്നു. ഇവിടെ ഒരാടിനെ അറുത്ത് പ്രതീകമായിട്ട് കാണിക്കുകയാണ്. പ്രതീകമായിട്ട് ഇതാ ഈ ആട്ടിൻകുട്ടി അറുത്ത് അതിന്റെ ചോര നിങ്ങളുടെ മേൽ തളിച്ചിരിക്കുന്നതിനാൽ ഈ നിയമത്തിന് ഉറപ്പ് വന്നിരിക്കുന്നു. അത് പഴയ നിയമം. അപ്പൊ പുതിയ നിയമം എങ്ങനെ ഉറപ്പിക്കുന്നത്? പുതിയ നിയമം ഉറപ്പിക്കാനും ചോര വേണം. ആ ചോര ചിന്തുന്നതിന് തൊട്ട് മുമ്പ് യേശു പറഞ്ഞു, പാനപാത്രം എടുത്തു. പാനപാത്രം എടുത്തിട്ട് പറഞ്ഞു, ഇത് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ നിയമത്തിന്റെ രക്തം. അവിടെയും പ്രതീകമാണ്, ആ പാത്രത്തിരിക്കുന്ന വീഞ്ഞാണ്. വീഞ്ഞ് സൂചിപ്പിക്കുന്നത് നിനക്ക് വേണ്ടി കാൽവറിൽ ചിന്തിയ രക്തമാണ്. ആ രക്തം ഇതനുസരിച്ചു കൊള്ളാം, ഈ നിയമത്തിൽ ഞാൻ ഏർപ്പെടുന്നു എന്ന് പറയുന്ന ആളിന്റെ മേൽ തളിക്കുന്നു. കാണാൻ പറ്റുന്നില്ല ചോര, ഉടുപ്പിലൊന്നും ചോരയില്ലെങ്കിലോ തളിച്ചതകത്താ, ഹൃദയത്തിലോട്ടാ തളിച്ചത്. യേശുവിന്റെ രക്തം. നീ യേശുവിനെ രക്ഷിതമായി സ്വീകരിച്ച ആ നിമിഷം, നീ കർത്താവുമായുള്ള ബന്ധത്തിൽ വന്ന ആ നിമിഷം, യേശുവിന്റെ പരിശുദ്ധ രക്തം നിന്റെ അകത്തോട് തളിച്ച ദൈവം നിന്നോട് നിയമം ചെയ്തു. മനസ്സിലായവർ കൈയടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നിയമമുള്ളിടത്ത് നിയമകർത്താവിന്റെ മരണം തെളിവാൻ ആവശ്യം. മരിച്ച ശേഷമല്ലോ നിയമം സ്ഥിരമാകുന്ന. നിയമകർത്താവിന്റെ ജീവകാലത്തോളം അതിന് ഉറപ്പില്ല. അതുകൊണ്ട് ആദ്യ നിയമം രക്തം കൂടാതെ പ്രതിഷ്ഠിച്ചതല്ല. മോശ ന്യായപ്രമാണ പ്രകാരം കൽപ്പന ഒക്കെയും സകല ജനത്തോടും പ്രസ്താവിച്ച ശേഷം പശുക്കിടാക്കളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തെ വെള്ളവും ചുവന്ന ആട്ടുരോമവും ഈ സോപ്പുമായി എടുത്ത് പുസ്തകത്തിന്മേലും സകല ജനത്തിന്മേലും തളിച്ചു. ഏത് പുസ്തകം? ന്യായപ്രമാണ പുസ്തകം. ഏത് പുസ്തകം? ദൈവത്തിന്റെ കൽപ്പന എഴുതിയ പുസ്തകം. എവിടെ എഴുതിയേക്കുന്ന? കല്ലേല എഴുതിയേക്കുന്ന. കല്ലേൽ അക്ഷരമായിട്ട് കൊത്തിയിരിക്കുക. ഈ പേപ്പർ അന്നില്ല, ഈ അച്ചടി മഷി അന്ന് കണ്ടുപിടിച്ചിട്ടില്ല. അന്ന് അവന് നിയമം എഴുതി വെച്ച പുസ്തകം എന്ന് അവര് പറയുന്ന കല്ലേൽ എഴുതി വെച്ചിട്ടുണ്ട്. പേപ്പറസ് താളുകൾ ആണെന്ന് ഉപയോഗിക്കുന്ന ഞായങ്ങണ ചെടികൾ, ഒരിനം ഞായങ്ങണ ചെടികൾ കീറും, കീറി അടുക്കി അത് പാകും. നമ്മൾ പനമ്പ് നെയ്യുന്ന പോലെ നെയ്തിട്ട് വലിയ കല്ലുകൾ കടിയിൽ വെച്ച് പ്രസ് ചെയ്ത് 7 ദിവസം വെച്ചിരുന്നാൽ അത് പേപ്പർ പോലിരിക്കും. നോക്കുമ്പോൾ കട്ടിയുള്ള താള് പോലിരിക്കും. അതേലോട്ട് ഒരു ചെടിയുടെ അറ്റം ചെത്തി കുറിപ്പിച്ചുണ്ടാക്കിയ പേന കൊണ്ട് കൽക്കരി ഇടിച്ചു പൊടിച്ചു ചേർത്തുണ്ടാക്കിയ മഷി ഉപയോഗിച്ച് എഴുതി വെച്ചിരുന്നു അക്കാലത്തെ പുസ്തകങ്ങൾ. ആ പുസ്തകത്തിൽ തളിച്ചു രക്തം, വചനത്തിൽ രക്തം തളിച്ചു. അതനുസരിക്കാമെന്ന് പറഞ്ഞ അവരുടെ രക്തം തളിച്ചു. ഇത് നിഴലാ, ഇത് അന്ന് നടന്ന കാര്യം മരുഭൂമിയിൽ. ഇത് ദൈവം നിങ്ങളോട് കൽപ്പിച്ച നിയമത്തിന്റെ രക്തമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ അവൻ കൂടാരത്തിന്മേൽ, സമാഗമന കൂടാരത്തിന്മേലും ആരാധനയ്ക്കുള്ള ഉപകരണങ്ങളിന്മേലും എല്ലാം രക്തം തളിച്ചു. അന്ന് പഴയ നിയമത്തിലെ ആട്ടുകൊറ്റന്റെ യാഗത്തിന്റെ രക്തം തളിച്ചിട്ടില്ലാത്ത ഒരു ഉപകരണവും ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലത്ത് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു. യേശുവിന്റെ രക്തം തളിക്കപ്പെടാത്ത ഒരാളും ദൈവത്തെ ആരാധിക്കാൻ തക്കോണ്ണം യോഗ്യനല്ല. ദൈവത്തെ ആരാധിപ്പാനുള്ള നിന്റെ പ്രാഥമിക യോഗ്യത യേശുവിന്റെ രക്തത്താലുള്ള കഴുകലാണ്. അങ്ങനെ തന്നെ അവൻ കൂടാരത്തിന്മേലും ആരാധനയ്ക്കുള്ള ഉപകരണങ്ങളിലും എല്ലാം രക്തം തളിച്ചു. ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. കാരണം എന്താ? രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. വിമോചനം എന്ന് പറഞ്ഞാൽ വീണ്ടെടുപ്പ്, വിടുതൽ, സ്വാതന്ത്ര്യം. അത് ലഭിക്കണമെങ്കിൽ രക്തത്താൽ മാത്രമേ ഉള്ളൂ. ഇവിടെ പറയുന്ന രക്തം സൂചക രക്തമാണ്, നിഴലായ രക്തമാണ്, സാക്ഷാൽ രക്തം യേശു ക്രൂശിച്ചൊരിഞ്ഞ പരിശുദ്ധ രക്തമാണ്. ആകയാൽ സ്വർഗത്തിലുള്ളവയുടെ പ്രതിബിംബങ്ങളെ ഈ വകയാൽ ശുദ്ധമാക്കുന്നത് ആവശ്യം. സ്വർഗത്തിലുള്ളവയുടെ റിയൽ അല്ലിത്, ഇത് വെറും പ്രതിബിംബമാണ്, വെറുതെ ഒരു സൂചന മാത്രമാണ്. ഈ ഭൂമിയിൽ അവരുടെ കയ്യിലിരുന്ന പുസ്തകം, യഹോവേ നിന്റെ വചനം എന്നേക്കും സ്വർഗത്തിൽ ഇരിക്കുന്നു എന്ന് പറയുന്ന ആ പുസ്തകത്തിന്റെ വെറും സൂചന മാത്രമാണ്, അതിന്റെ പ്രതിബിംബം മാത്രമാണ്, അതിന്റെ നിഴൽ മാത്രമാണ്. സ്വർഗീയമായവരുടെ നിഴലായതിന്റെ മേൽ ആടിനെ അറുത്ത് രക്തം തളിച്ചു എങ്കിൽ, ഇവിടെ ചോദിക്കുകയാണ്, സ്വർഗീയമായവയ്ക്കോ? സ്വർഗീയമായതിന്റെ നിഴലിന് ആറ്റം കൊണ്ടൊരു രക്തം മതി എന്ന നിഴലല്ല, സാക്ഷാൽ പൊരുളായതിനോ, സാക്ഷാൽ സ്വർഗീയമായതിനോ, സാക്ഷാൽ സ്വർഗീയമായ ഇടത്തേക്കാണ് നമ്മൾ വന്നത്. നമ്മൾ വന്ന നിഴലുകളുടെ അടുക്കലല്ല, നമ്മൾ വന്നത് ബിംബങ്ങളുടെ അടുക്കലല്ല, നമ്മൾ വന്നത് ഇമേജുകളുടെ അടുക്കലല്ല, നമ്മൾ വന്നത് ഭാവന സൃഷ്ടികളുടെ അടുക്കലല്ല, നമ്മൾ വന്നിരിക്കുന്നത് റിയാലിറ്റിയുടെ അടുക്കലാണ്, ശരിയായിട്ടുള്ളതിന്റെ അടുക്കലാണ്, വാസ്തവമായതിന്റെ അടുക്കലാണ്, സ്വർഗീയമായതിന്റെ അടുക്കലാണ്. സ്വർഗീയമായവയ്ക്കോ ആടിന്റെ യാഗം പോരാ, പശുവിന്റെ യാഗം പോരാ, ഈ സ്വർഗീയമായവയ്ക്കോ ഇവയേക്കാൾ നല്ല യാഗങ്ങൾ ആവശ്യം. ക്രിസ്തു ആരാണ്? ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വാസ്തവമായ സ്വർഗത്തിന്റെ, സ്വർഗീയ ആരാധനാ സ്ഥലത്തിന്റെ നിഴലായ പ്രതിബിംബമായ യെരുശലേം ദേവാലയത്തിലേക്ക് യെരുശലേമിലെ മഹാപുരോഹിതൻ കയറി ചെല്ലുന്നത് പോലെ അല്ല യേശു പോയത്. അത് ഒരു നിഴലാണ്. യേശു പോയത് എവിടെ? ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്ക് അത്രേ പ്രവേശിച്ചത്. ഇസ്രായേലിന്റെ മഹാപുരോഹിതൻ മഹാപാപരിഹാര ദിവസം ആടിനെ അറുത്ത് അതിന്റെ രക്തം ഒരു പാത്രത്തിലെടുത്ത് തെരശ്ശീലയുടെ അകത്ത് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കയറി ചെല്ലും. കൃപാസനത്തിനുമേൽ ആ രക്തം 7 പ്രാവശ്യം തളിക്കും. എവിടെ അവനിപ്പോൾ? ആദ്യം എവിടെയായിരുന്നു മഹാപുരോഹിതൻ? യാഗം നടക്കുന്നിടത്ത്. ഇപ്പോൾ എവിടെയാണ് മഹാപുരോഹിതൻ? തിരശ്ശീലയുടെ അകത്ത്, കൃപാസനത്തിന്റെ അടുക്കൽ. ഇതുപോലെ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. ഇപ്പോഴെവിടെ? ഇപ്പോഴവൻ യെരുശലേം ദേവാലയത്തിന്റെ അതിപരിശുദ്ധ സ്ഥലത്തല്ല കേറിപ്പോയത്, അത് വെറും നിഴല്. അവൻ കേറിപ്പോയത് സാക്ഷാൽ ദൈവത്തിന്റെ മന്ദിരമായ സ്വർഗത്തിലോട്ട് കയറി ചെന്നു. നമ്മുടെ മഹാപുരോഹിതൻ സ്വർഗത്തിൽ ദൈവസിംഹാസനത്തിന്റെ അടുക്കൽ ചെന്നിരിക്കുകയാണ്. ഇത് തമ്മിലുള്ള താരതമ്യം പൗലോസ് എഴുത്തുകാരൻ നടത്തുകയാണ്. മഹാപുരോഹിതൻ ആണ്ടുതോറും ആണ്ടിലൊരിക്കൽ അന്യരക്തത്തോടുകൂടെ, സ്വന്തം രക്തമല്ല, ആടിന്റെ രക്തത്തോടുകൂടെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നത് പോലെ യേശു ക്രിസ്തു തന്നെ തന്നെ കൂടെ കൂടെ അർപ്പിക്കാൻ ആവശ്യമില്ല. ആണ്ടുതോറും ഇസ്രായേലിന്റെ മഹാപുരോഹിതന് യാഗത്തിന്റെ രക്തം കൊണ്ട് അതിപരിശുദ്ധ സ്ഥലത്ത് കയറി ചെല്ലുന്ന പോലെ യേശു അങ്ങനെ ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ എല്ലാ കൊല്ലവും വന്ന് യാഗമാകണം, എല്ലാ കൊല്ലവും വന്ന് ക്രൂശി മരിക്കണം. അതിന്റെ ആവശ്യം യേശുവിനില്ല. എന്താ കാര്യം? അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ ആടിന്റെ യാഗം കൊണ്ടല്ല, സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ഇസ്രായേലിന്റെ മഹാപുരോഹിതന് മഹാപാപരിഹാര ദിനം, എല്ലാരും കൂടെ പറഞ്ഞ് മഹാപാപരിഹാര ദിനം. അത് അവരുടെ പെരുന്നാളാ, ആണ്ടിലൊരിക്കലുള്ള ഒരു പെരുന്നാളാ. ആ പെരുന്നാളെന്ന് പറഞ്ഞാൽ വലിയ ദിവസം, നേരത്തുള്ള പെരിയ നാൾ, പെരിയ നാൾ എന്ന് പറഞ്ഞാൽ വലിയ ദിവസം. അവരുടെ വലിയ ദിവസമായിരുന്നു മഹാപാപ പരിഹാര ദിനം. എല്ലാ കൊല്ലവും ഉണ്ട്. അന്ന് ഇസ്രായേലിന്റെ മഹാപുരോഹിതൻ വെളിയിൽ വരണം, പ്രാകാരത്ത് വരണം. പ്രാകാരത്ത് വന്ന രണ്ട് ആട്ടുകൊറ്റന്മാർക്ക് ചീട്ടിടും, രണ്ട് ആട്ടുകൊറ്റന്മാരെ വയ്ക്കും, അതിന് ചീട്ടിട്ട് നോക്കും. ഒന്നിന് അസസേൽ എന്ന് ചീട്ട് വീഴും, അതിനെടുത്ത് കൊണ്ടുപോയി മരുഭൂമി ശൂന്യ സ്ഥലത്ത് കളയണം. മറ്റൊന്ന് യഹോവയ്ക്കെന്ന് ചീട്ട് വീഴും. യഹോവയ്ക്കെന്ന് ചീട്ട് വീണ ആട്ടുകൊറ്റന്റെ മേൽ ഇസ്രായേലിന്റെ മുഴുവൻ പാപവും അവർ ചുമത്തും. ഇസ്രായേലിലെ പ്രധാനപ്പെട്ട ആളുകൾ, മൂപ്പന്മാർ വന്ന് ആടിന്റെ തലയിലോട്ട് കൈവെക്കും. കൈവച്ചിട്ട് പറയും, ഞങ്ങൾ ചെയ്ത എല്ലാ പാപത്തിനും പകരം ആട്ടുംകുട്ടി യാഗമാകുന്നു, ഞങ്ങളുടെ എല്ലാ അകൃത്യങ്ങളും ഞങ്ങൾ ഈ ആട്ടുംകുട്ടിയുടെ മേൽ ചുമത്തുന്നു. ആടിനെ അറുക്കും, അറുത്തിട്ട് തങ്കം കൊണ്ടുള്ളൊരു തളികയുണ്ട്, ഒരു പാത്രമുണ്ട്, ഒരു ബേസിൻ, അതിനകത്തോട്ട് ഈ രക്തമെടുക്കും. ഈ രക്തമെടുത്തിട്ട് മഹാപുരോഹിതൻ പോകുകയാണ്. എവിടേക്ക് പോകുകയാണ്? അതിപരിശുദ്ധ സ്ഥലത്തേക്ക്. ആണ്ടിലൊരിക്കൽ മാത്രം കടക്കാൻ കഴിയുന്ന ദൈവാലയത്തിന്റെ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കയറിപ്പോകുകയാണ്. കയറിപ്പോകുമ്പോൾ ഭക്തജനങ്ങളെല്ലാം ഭയപ്പെട്ടിരിക്കുക. എന്ത് സംഭവിക്കും? എല്ലാവരും പാപത്തെക്കുറിച്ച് ദുഃഖിച്ചിരിക്കുക, അനുദപിച്ചിരിക്കുക. അകത്ത് കയറി ചെല്ലുമ്പോൾ ഈ രക്തമെടുത്ത് അവൻ കൃപാസനത്തെ തളിക്കും, 7 പ്രാവശ്യം തളിക്കും. ഇതാ കഴിഞ്ഞ ഒരു വർഷം മുഴുവൻ ഇസ്രായേൽ ചെയ്ത മുഴുവൻ പാപങ്ങളുടെയും പരിഹാരം ഈ രക്തം വരുത്തിയിരിക്കുന്നു. അതിനുവേണ്ടി ഒരു യാഗം നടന്നിരിക്കാൻ്റെ തെളിവാണ് ഈ രക്തം. യേശു ഇതുപോലെ ആടിന്റെ രക്തം എടുത്തുകൊണ്ട് യെരുശലേം ദേവാലയത്തെ കയറിപ്പോയില്ല. അതൊക്കെ നേടല. കൊച്ചുകുട്ടികൾക്ക് കളിപ്പാട്ടമായിട്ട് വണ്ടി വാങ്ങിച്ചു കൊടുക്കും. വില കൂടിയ കാറിൻ്റെ മോഡലുണ്ട്, വാങ്ങിക്കാൻ കിട്ടും കളിപ്പാട്ടം. അതിൽ തിരുവല്ലയ്ക്ക് പോകുന്നു ആരും വിചാരിക്കണ്ട, ആ മോന് കാർ കിട്ടി അതേ കയറി എന്നാ ടൗണിലോട്ട് പോകാമെന്ന് വിചാരിക്കണ്ട, അത് വെറും കളിപ്പാട്ടമാണ്. ഇതുപോലെ മഹാപുരുതൻ കയറിപ്പോയത് വെറും സാധന പാഠമാണ്. യേശു വന്നത് എങ്ങനെയാ? യേശു വന്നത് ഈ കളിപ്പാട്ടവും കൊണ്ടല്ല വന്നത്. യേശു വന്ന സ്വന്തം മാർബിലെ രക്തം നമുക്ക് വേണ്ടി ചിന്തിക്കൊണ്ട്, അവൻ സ്വർഗത്തിലേക്ക് പോയത് ആടിന്റെ രക്തവും കൊണ്ടല്ല, അവൻ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കയറിപ്പോയി സ്വന്ത രക്തത്താൽ. മഹാപുരോഹിതന്റെ 3 പ്രത്യക്ഷ മൂന്ന് സ്ഥലത്ത് ആ ദിവസം മഹാപുരോഹിതൻ വരും, 3 പ്രാവശ്യം വരും. ഒന്നാം പ്രാവശ്യം വരുമ്പോൾ മഹാപുരോഹിതന് രണ്ട് വിധത്തിലുള്ള വേഷമുണ്ട്. ഒന്ന് സാധാരണ പുരോഹിതന്റെ വേഷം, അത് വെളുത്ത പഞ്ഞി നൂൽ കൊണ്ടുണ്ടാക്കിയ അങ്കിയ, അത് വെളി കാണത്തുള്ളൂ, മേലങ്കി. അതിന് അടിയിൽ കാൽക്കുപ്പായും ഒക്കെ ഉണ്ട്, അല്ല വെളുത്ത പാൻറും ഒക്കെ ഉണ്ട്, അന്നയുണ്ട്. എന്നാൽ മഹാപുരോഹിതൻ ഈ വേഷത്തിന്റെ പുറത്ത് വേറെ ഒരു വേഷം ധരിക്കും. അത് മഹത്വത്തിന്റെയും അലങ്കാരത്തിന്റെയും അങ്കിയ. അങ്കി വളരെ വില കൂടിയതാണ്, അതെയല്ലേ, വിലയേറിയ കല്ലുകളുണ്ട്. മാർപതക്കമെന്ന് പറഞ്ഞ് ഇവിടെ വെച്ച് കിട്ടിയിരിക്കുന്ന ഒരു ബ്ലസ് പ്ലേറ്റ് ഉണ്ട്, അതിനകത്ത് 12 കല്ലുകൾ, ഏറ്റവും വില കൂടിയ 12 കല്ലുകളാ. ഒരു ഗോത്രത്തിന് ഒരു കല്ല് വെച്ച്, തോളിൽ ചുമൽ കണ്ടമെന്ന് പറഞ്ഞ് രണ്ട് കല്ലുകൾ വെച്ചിട്ടുണ്ട്, ഗോമേതക കല്ല. അത് ഒരു ചുമലിൽ 6 ഗോത്രത്തിന്റെ പേര് കൊത്തിയിട്ടുണ്ട്, മറ്റേ കൊല്ലിൽ 6 ഗോത്രത്തിന്റെ പേര് കൊത്തിയിട്ടുണ്ട്. ഈ വില കൂടിയതായ പല നിറത്തിലുള്ള നൂലുകളുള്ളതായ ഭംഗിയുള്ള ചിത്ര പണിയുള്ള ഈ അങ്കിയുടെ അടിയില് സ്വർണം കൊണ്ട്, തങ്കം കൊണ്ട് മണി ഉണ്ടാക്കിയിട്ടുണ്ട്. മണി, ചെറിയ മണിയുണ്ടല്ലോ, സ്കൂളിലൊക്കെ പണ്ട് കിലുക്കുന്ന മണിയുണ്ടല്ലോ, ഇങ്ങനെ നാവുള്ള മണി, അതിങ്ങനെ അനങ്ങുന്നതിനെ അങ്ങോട്ടും അടിച്ച് ശബ്ദം കേൾക്കും. അതിന് അപ്പുറത്ത് ഒരു മാതളപ്പഴത്തിന്റെ രൂപത്തിൽ സ്വർണം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുക. അത് ഒന്നിടവിട്ട് അങ്കിയുടെ ചുറ്റും താഴെ അലുക്ക് വെച്ചിരിക്കുക. അലുക്ക് എന്താണ്? സ്വർണം കൊണ്ടുള്ള മണി, മാതളപ്പഴം. സ്വർണം കൊണ്ടുള്ള മണി, സ്വർണം കൊണ്ടുള്ള മാതളപ്പഴം. അങ്ങനെയാണ് ചുറ്റും വെച്ചിരിക്കുന്നത്. ഈ അങ്കിയിട്ടുകൊണ്ട് നടന്നു വന്നാൽ ശബ്ദം കേൾക്കാം. നമ്മുടെ ടാമറിനടിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം പോലെ മഹാപുരോഹിതൻ നടക്കുന്നിടത്തെല്ലാം ഈ ശബ്ദം കേൾക്കാം. ചിലങ്ക കെട്ടിക്കൊണ്ട് ഡാൻസിന്റെ കുട്ടികൾ നടക്കുമ്പോൾ ശബ്ദമുണ്ടാകുന്നത് പോലെ ഇസ്രായേലിന്റെ മഹാപുരോഹിതൻ നടക്കുമ്പോൾ ശബ്ദമുണ്ട്. മഹാപാപ പരിഹാര പെരുന്നാൾ ദിവസം 3 സ്ഥലത്ത് ഈ മഹാപുരോഹിതൻ പ്രത്യക്ഷനാകണം. ഒന്നാമത് പ്രത്യക്ഷനാകുന്നത് യാഗത്തിന്റെ രക്തമെടുക്കാൻ പ്രാകാരത്തിൽ വരണം. യാഗത്തിന്റെ രക്തമെടുക്കാൻ പ്രാകാരത്തിൽ വരുമ്പോൾ മഹത്വത്തിന്റെ അങ്കി ധരിക്കാൻ പാടില്ല. അതകത്ത് ഉരിഞ്ഞു വെച്ചിട്ട് സാധാരണ പുരോഹിതന്റെ വെളുത്ത നൂലങ്കി ധരിച്ചുകൊണ്ടാണ് ഇവൻ വരേണ്ടത് യാഗരക്തത്തിന്. ക്രിസ്തുവും ഒന്നാമത്തെ പ്രത്യക്ഷത കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമാകാൻ വന്നതാ. നോക്ക്, മഹത്വത്തിന്റെയോ അലങ്കാരത്തിന്റെയോ പ്രൗഢിയുടെയോ തേജസ് അവന്റെ മേലില്ല. ഒരു സാധാരണ മനുഷ്യനെ പോലെയുള്ള വേഷത്തിൽ അവൻ വന്നു. ഇത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട് ഞാൻ പറയുന്ന കാര്യം. അവൻ നമുക്ക് വേണ്ടി മഹാപുരോഹിതനായി യാഗമർപ്പിക്കാൻ വന്നു. രണ്ടാമത്തെ പ്രത്യക്ഷത അതിപരിശുദ്ധ സ്ഥലത്തെ കൃപാസനത്തിന്റെ അടുക്കലാ. അവിടെ ചെല്ലുമ്പോഴും ഈ സാധാരണ പുരോഹിതന്റെ അങ്കിയും ധരിച്ച് അകത്ത് കയറി ചെന്ന് ഇവന് ഇത് തളിക്കണം. തളിച്ചു കഴിയുമ്പോൾ അവരുടെ വിശ്വാസമനുസരിച്ച് ഈ കയറി ചെല്ലുന്ന മഹാപുരോഹിതന്റെ യാഗം ദൈവം സ്വീകരിച്ചില്ലെങ്കിൽ മഹാപുരോഹിതൻ മരിച്ചു വീഴും. അതുകൊണ്ട് അക്ഷമരായി ഭക്തജനങ്ങൾ പ്രാകാരത്തിൽ കാത്തിരിക്കുക. മഹാപുരോഹിതൻ മരിച്ചു വീണോ വെളിയിലായിരിക്കുന്ന ജനങ്ങൾ, ഇവൻ യാഗരക്തം തളിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് അവന്റെ മഹത്വത്തിന്റെയും പ്രൗഢിയുടെയും അങ്കിയെടുത്ത് ധരിക്കണം. ധരിച്ചു കഴിഞ്ഞ മൂന്നാമത്തെ പ്രത്യക്ഷതയ്ക്ക് അവൻ ഇറങ്ങി വരുമ്പോൾ തന്നെ കേൾക്കാം, വെളിയിൽ ആളുകൾക്ക് എന്ത് കേൾക്കാം? ഈ മണി ഒച്ച, വസ്ത്രത്തിന്റെ അടിയിലുള്ള ഈ മണിയുടെ ഓല കിലുങ്ങുന്ന ഒച്ച കേൾക്കുമ്പോൾ അവർക്കെല്ലാം സന്തോഷമാകും. ദൈവം യാഗം സ്വീകരിച്ചിരിക്കുന്നു, ദൈവം പ്രസാദിച്ചിരിക്കുന്നു. എന്താ ആ മണിയുടെ നാവുകൾ ചലിച്ച് ഒച്ചയുണ്ടായിരിക്കുന്നു. നമ്മുടെ മഹാപുരോഹിതൻ ഒന്നാമത്തെ പ്രത്യേകത, കാൽവരി ക്രൂശില് അവൻ യാഗം നടത്തി. അവൻ സാധാരണ വേഷത്തിൽ വന്നു. രണ്ടാമത്തെ പ്രത്യക്ഷത, സ്വർഗത്തിൽ ചെന്നു ദൈവത്തിന്റെ അടുക്കൽ ഈ യാഗരക്തം അർപ്പിച്ചു. ദൈവം അതിൽ പ്രസാദിച്ചത് കൊണ്ട് അവൻ മഹത്വത്തിന്റെയും അലങ്കാരത്തിന്റെയും വസ്ത്രം ധരിച്ചു. മഹത്വത്തിന്റെയും അലങ്കാരത്തിന്റെയും വസ്ത്രം ധരിച്ചപ്പോൾ ആ വസ്ത്രത്തിന്റെ അടിയിലുള്ള തൊങ്കലിലെ ആ മണികൾ കിലുങ്ങി ഒച്ച കേട്ടത് അവന്റെ ശരീരം സഭയാ. ക്രിസ്തുവിന്റെ ശരീരം സഭയ. ആ സഭയുടെ ഒച്ച കേട്ടു പെന്തക്കോസ്തു നാളിൽ. അവർ കൂടിയിരുന്ന സ്ഥലത്ത് വലിയ മുഴക്കമുണ്ടായി. അഗ്നി നാവ് പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ ഓരോരുത്തന്റെ മേൽ പ്രത്യക്ഷമായി. അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അന്യ ഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. എന്താ അതിന്റെ അർത്ഥം? അർത്ഥം ഇതാ, ശരീരം ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ ഒച്ച. എന്താ കാര്യം? അവന്റെ യാഗം ദൈവം പ്രസാദിച്ചു. എത്രവർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞ കാര്യം? ഇനി അടുത്ത മൂന്നാമത്തെ പ്രത്യക്ഷത, മഹത്വത്തിന്റെയും അലങ്കാരത്തിന്റെയും വസ്ത്രം ധരിച്ചുകൊണ്ട് മഹാപുരോഹിതൻ തിരിച്ച് ജനത്തിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരും. കഴിഞ്ഞൊരു വർഷത്തെ മുഴുവൻ പാപങ്ങളും ദൈവം ക്ഷമിച്ചു. ദൈവം നമ്മളോട് പ്രസാദിച്ചു എന്നറിയുവാൻ രണ്ടു കൈയും ഉയർത്തി അവൻ പ്രാകാരത്തിൽ വന്നു നിൽക്കും. അവൻ ഇറങ്ങി നടന്നു വരുമ്പോൾ ഒച്ച കേൾക്കാം. ആ ഒച്ച കേൾക്കുമ്പോഴേ ജനങ്ങൾക്ക് സന്തോഷമാകും. അവർ ആർപ്പോടെ കാത്തിരിക്കുകയാണ് മഹാപുരോഹിതനെ. യേശു ക്രിസ്തുവിന്റെ മൂന്നാമത്തെ പ്രത്യക്ഷത എന്ന് പറയുന്നത് അവന്റെ മടങ്ങി വരവിന്റെ പ്രത്യക്ഷതയാ. ഇനി അവൻ വരുന്നത് വെളുത്ത പഞ്ഞുനൂലങ്കി ധരിച്ചുകൊണ്ട് സാധാരണ പുരോഹിതന്റെ വേഷത്തിലല്ല. ഇനി അവൻ വരുന്ന മഹത്വത്തിന്റെ അലങ്കാരത്തിന്റെ പ്രാവുടിയുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് തേജസ്സിന്റെ കർത്താവായിട്ട് അവൻ വീണ്ടും പ്രത്യക്ഷനാകും. അവൻ മടങ്ങി വരുന്നു. മനസ്സിലായവർ കൈയടിച്ചു ദൈവത്തിന് സ്തോത്രം ചെയ്യ. ഇസ്രായേലിന്റെ മഹാപുരോഹിതന് അതിപരിശുദ്ധ സ്ഥലത്തു നിന്ന് ജനത്തിന്റെ അടുക്കിലേക്ക് പ്രാകാരത്തിലേക്ക് അവൻ നടന്നു വരുമ്പോൾ അവന്റെ അങ്കിയുടെ അറ്റങ്ങളുള്ള ആ സ്വർണമണികളും ആ മാതളപ്പഴങ്ങളും കൂട്ടിമുട്ടി ഉണ്ടാകുന്ന ആ ഒച്ച കേൾക്കുന്നത് പോലെ ഇന്ന് ലോകമെങ്ങും പരിശുദ്ധാത്മ നിറവിൽ ദൈവജനം ആരാധിക്കുമ്പോൾ കേൾക്കുന്ന ഒച്ച നമ്മുടെ മഹാപുരോഹിതൻ പ്രത്യക്ഷാൻ സിവിടാൻ സമയമായി. അന്ത്യകാലത്ത് സകല ജനത്തിന്മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരുടെ മേലും പുത്രിമാരുടെ മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും. അക്കാലത്ത് എന്റെ ദാസന്മാരുടെ പേരും ദാസിമാരുടെ പേരും ഞാൻ എന്റെ ആത്മാവിനെ പകരും. ലോകം മുഴുവൻ ദൈവജനത്തിന്റെ മേൽ പരിശുദ്ധാത്മാവിനെ പകർന്നുകൊണ്ട് ഈ അന്ത്യകാലത്ത് പരിശുദ്ധാത്മ പകർച്ചയാൽ ലോകം മുഴുവൻ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ എന്താണ് വിളിച്ചു പറയുന്നത്? നമ്മുടെ മഹാപുരോഹിതൻ തേജസ്സിൽ പ്രത്യക്ഷമാകാനുള്ള സമയമായിരിക്കുന്നു. ഏത് മലയിൽ നിന്ന് അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടോ അതേ മലയിലേക്ക് അവൻ ഇറങ്ങി വരും. ഒരു മലയിൽ നിന്നാണ് അവൻ എടുക്കപ്പെട്ടത്, ഒരു മലയിലേക്ക് അവൻ ഇറങ്ങി വരും. പുരുഷാരം കാണുകയാണ് അവൻ എടുക്കപ്പെട്ടത്. പുരുഷാരം കാണുക, അവൻ തേജസ്സിൽ പ്രത്യക്ഷനാകും. മേഘം വന്നവനെ മറച്ചു, മേഘത്തിൽ അവൻ പ്രത്യക്ഷനാകും. സ്വർഗീയന്മാർ അവൻ എടുത്തുകൊണ്ടപ്പോൾ അവിടെ വന്ന ഗലീല പുരുഷന്മാരോട് സംസാരിച്ചതുപോലെ അവന്റെ മടങ്ങി വരവില് മീഖായേൽ, ഗബ്രിയേൽ, സ്വർഗീയന്മാർ, സ്വർഗീയ ദൂതന്മാർ എല്ലാവരും വീണ് കിടന്ന് അവനെ നമസ്കരിക്കും. അവന്റെ കാല് ഒലിവുമലയിൽ ചവിട്ടുമ്പോൾ ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി രണ്ടായി കീറിപ്പോയി വലിയൊരു താഴ്വര ഉണ്ടാകും. അതാണ് വിധിയുടെ താഴ്വര, അതാണ് വിശാലമായ താഴ്വര. ലോകജാതികൾ അവിടേക്ക് കൂട്ടം കൂട്ടമായി വരും. ഇനി നടക്കാൻ പോകുന്ന വലിയ സംഭവങ്ങൾക്ക് സാക്ഷിയാകുവാൻ ഈ തലമുറയിൽ യേശു വരുമെങ്കിൽ ഇത് ജീവിച്ചിരിക്കാൻ നമ്മളാണ് അതിന് ദൃക്സാക്ഷികളാകാൻ പോകുന്നത്. അവന്റെ മടങ്ങി വരവിന് രണ്ടാമുഖമുണ്ട്. ഒന്നാമത്തെ ആമുഖം അവൻ രഹസ്യത്തിൽ വന്ന് തന്റെ സഭയെ ചേർത്തു കൊണ്ടുവരും. രണ്ടാമത്തെ ആമുഖം അവൻ പ്രത്യക്ഷനായി വരും. അവന്റെ രാജകീയ എഴുന്നള്ളത്ത് ആദ്യത്തേതിൽ സഭ ഇവിടുന്ന് മാറ്റപ്പെടും. ഏഴു കൊല്ലം കഴിഞ്ഞ് അവൻ മഹത്വത്തിൽ പ്രത്യക്ഷനാകുമ്പോൾ സഭയോട് കൂടെയാണ് അവൻ വരുന്നത്. അതിന്റെ പേര് രാജകീയ എഴുന്നള്ളത്താണ്, അതിന്റെ പേര് പറൂഷ്യ എന്നാണ്, അതിന്റെ പേര് റോമിലെ ചക്രവർത്തി എഴുന്നള്ളത്ത് നടത്തുമ്പോൾ പട്ടണങ്ങൾ ആ ചക്രവർത്തിയെ സ്വീകരിപ്പാൻ ഒരുങ്ങി നിൽക്കുന്നത് പോലെ രാജാക്കന്മാരുടെ രാജാവ് വരുന്നു, തേജസ്സിന്റെ കർത്താവ് വരുന്നു, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് വരുന്നു, സകല മനുഷ്യരുടെയും രക്ഷകൻ വരുന്നു. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചു വരുന്ന യേശു ക്രിസ്തുവിനെ എതിരേൽപ്പാൻ സർവലോകമേ ഒരുങ്ങി നിൽക്കാ. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. സർവദേശ
ദിവസമേ സർവരാജ്യങ്ങളെ സർവരാജ്യ നേതാക്കളെ ഒരുങ്ങി നിൽപ്പേൻ, നിങ്ങളുടെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങി നിൽക്കോ.
ഈ പ്രത്യാശയുള്ളവർ ദൈവത്തിന് സ്തോത്രം ചെയ്യാം, ഈ പ്രത്യാശയുള്ളവർ ദൈവത്തെ സ്തുതിക്കാം, ഈ പ്രത്യാശയുള്ളവർ നന്ദിയോടെ അവരെ സ്തുതിക്കാം. ഹല്ലേലൂയ. അങ്ങനെ ആ ലോക സ്ഥാപനം നിൽക്കുവാൻ പലപ്പോഴും കഷ്ടമനുഭവിക്കാൻ അനുഭവിക്കേണ്ടിരുന്നാൽ അവൻ ലോക അവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി മനുഷ്യരെ നിയമിച്ചിരിക്കാൻ ക്രിസ്തു അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്ന രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. യേശു വീണ്ടും വരും, വീണ്ടും വരും, വീണ്ടും വരുമെന്നാണ് പല എഴുത്തുകാരും പുതുനിയമത്തിൽ എഴുതിയത്. എന്നാൽ ഈ അധ്യായത്തിൽ അതിനൊരു അക്കം കൊടുത്തു, രണ്ടാമത് പ്രത്യക്ഷനാകും, രണ്ടാം വരവെന്ന്. യേശുവിൻ്റെ വരവിനെ രണ്ട് ഇനിയുള്ള വരവിന് രണ്ടാം വരവെന്ന് പേരിട്ടത് ഈ അധ്യായത്തിലാണ്. അതുവരെ പറഞ്ഞത് വരും, വരാനുള്ളവൻ വരും, അവൻ വീണ്ടും വരും, ഞാൻ പോയിട്ട് മടങ്ങി വരും, നിങ്ങൾ ഈ കണ്ടതുപോലെ അവൻ വീണ്ടും വരുമെന്നാണ് എല്ലായിടത്തും എഴുതിയത്. ഇവിടെ വന്നപ്പോൾ അതിനൊരു നമ്പർ കൊടുത്തു, അത് രണ്ടാം വരവാണ്. അവൻ രണ്ടാമത് പ്രത്യക്ഷനാകും, അവൻ രണ്ടാം ഒന്നാമത് അവൻ വന്നു എന്ന്. 2000 വർഷം മുമ്പ് ഒന്നാമത് അവൻ വന്നു, യെരുശലേമില് സമീപമുള്ള ബേത്ലഹേമില് അവൻ ഒന്നാമത് ജനിച്ചു. ഇനി ജനിച്ചല്ല അവൻ വരുന്നത്, അവൻ തേജസ്സിൽ അവൻ വരികയാണ്. ഇനി ജനിക്കാൻ വരുന്നില്ല, ഇനി വരുന്നത് ഇന്ന് ജീവിക്കുന്ന കർത്താവ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയ യേശു ക്രിസ്തു, അവൻ രണ്ടാമത് പ്രത്യക്ഷനാകും. ഈ പ്രത്യാശയില്ലാത്തവർക്ക് പിന്നെ ഏത് കാര്യമുണ്ടെന്ന് പറഞ്ഞാലും അവൻ്റെ ജീവിതത്തിനൊരർത്ഥവുമില്ല. ഈ പ്രത്യാശയുള്ളവന് പിന്നെ ഒരു കാര്യവുമില്ലെന്ന് പറഞ്ഞാലും അവൻ ഏറ്റവും വലിയ സമ്പന്നനാ. നിന്റെ പ്രത്യാശയുടെ സമ്പത്ത് ഞാൻ പറയാൻ ശ്രദ്ധിച്ചു കേട്ടോണം. പലപ്പോഴും നിങ്ങൾക്കറിയത്തില്ല നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം തന്ന പ്രത്യാശയുടെ സമ്പന്നത. ഈ ഭൂമിയിലുള്ള മുഴുവൻ സ്വർണ ഖനികളും ഒരാളിന്റെ വകയാണെങ്കിൽ അവനെത്ര മാത്രം വലിയ സമ്പന്നനായിരിക്കുമോ, അതിനേക്കാൾ വലിയ സമ്പന്ന ഈ പ്രത്യാശ നിങ്ങളുടെ അകത്തുള്ളത് കൊണ്ട്. സ്വർണ്ണക്കനിയുള്ളവൻ സ്വർണ്ണക്കനി ജയിച്ചു പോകും, എന്നാൽ നിങ്ങളുടെ പ്രത്യാശ നിത്യതയുടെ പ്രത്യാശ, നിത്യതയുടെ പ്രത്യാശയാണ്. ഹല്ലേലൂയ. പരിസരം മറ ദൈവത്തെ ആരാധിക്കേണ്ട സമയമാണ് ഇത് മനസ്സിലായെങ്കിൽ. ഹല്ലേലൂയ. കപ്പൽ യാത്രയിൽ കപ്പലിന് അപകടം ഉണ്ടായി, മുങ്ങാൻ തുടങ്ങി ആളുകളല്ല, എങ്ങനെ രക്ഷപ്പെടാനായിട്ട് രക്ഷാ ബോട്ടുകൾക്ക് രക്ഷപ്പെടാൻ നോക്കുക. ചിലരുടെ ലൈഫ് ബോയ് എന്ന് പറയുന്ന വെള്ളത്തിൽ ചാടി രക്ഷപ്പെടാനുള്ള ആ പൊങ്ങിക്കിടക്കുന്ന സാധനമൊക്കെ എടുത്ത് ചാടുക, എങ്ങനെ രക്ഷപ്പെട്ടാൽ മതി, മുങ്ങുക. കപ്പൽ ഒരുത്തൻ മാത്രം ഈ ചാടിപ്പോയവരെല്ലാം പെട്ടി കുത്തി തുറക്കുക. വിചാരിച്ച് രക്ഷപ്പെടുമ്പോൾ സമ്പന്നനായിട്ട് അവരെ ലിട്ടേച്ചു പോയതല്ലേ. എല്ലാവരുടെയും പെട്ടി കുത്തി തുറന്ന് സ്വർണ്ണ നാണയങ്ങളാണെന്നുള്ളത്, സ്വർണ്ണ നാണയങ്ങൾ ശേഖരിക്കുക. ആളുകൾ പറഞ്ഞ് എന്താ വിഡ്ഢിത്തം നീ കാണിക്കുക. ഞാൻ പറഞ്ഞു ഞാൻ രക്ഷപ്പെടും, പക്ഷേ രക്ഷപ്പെടുമ്പോൾ ദരിദ്രനായിട്ട് എനിക്ക് രക്ഷപ്പെടണ്ടാ, ഇവരെല്ലാം കളഞ്ഞേച്ചു പോകുന്നതല്ലേ, ഞാൻ എടുക്കുക. അങ്ങനെ സ്വർണ്ണ നാണയങ്ങൾ ആവശ്യത്തിന് വാരിക്കൂട്ടി സന്തോഷമായി അതെല്ലാം കൂടെ വലിയ ടവലിനകത്ത് നിറച്ചിട്ട് ടവല് ചുരുട്ടി അതവൻ്റെ അരക്കങ്ങോട്ട് വെച്ച് കെട്ടി, വെച്ച് കെട്ടിയിട്ട് സമ്പന്നനായിട്ട് അവൻ കടലിലോട്ട് നീന്താൻ ചാടി. സ്വർണ്ണ നാണയങ്ങളുടെ വെയിറ്റ് കൊണ്ട് ഭാരം കൊണ്ട് അവൻ ആഴത്തിലോട്ട് താണുപോയി. പലരും താണുപോകും, പലരും താണുപോകും. നിനക്ക് പ്രത്യാശയുണ്ടെങ്കിൽ, നിത്യത പ്രത്യാശയുണ്ടെങ്കിൽ അക്കരെ നാട്ടിൽ നീ ചെന്ന് ചേരും. നമുക്ക് പ്രാർത്ഥിക്കാം. ലോകമംഗ പൗർഷൻ ടി വി ചാനലുണ്ട്, ഈ പ്രസംഗം കേൾക്കുന്ന എല്ലാ ഭവനങ്ങളിലും ഈ വലിയ പ്രത്യാശ ദൈവം നൽകട്ടെ. യേശു ക്രിസ്തു നിങ്ങളുടെ രക്ഷകനാണ്, നിങ്ങളെ പൂർണ്ണമായി രക്ഷിപ്പാൻ വേണ്ടിയതെല്ലാം അവൻ ചെയ്തു കഴിഞ്ഞു. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിന്റെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ നിങ്ങൾ നിത്യതയ്ക്ക് വേണ്ടി കരുതി കഴിഞ്ഞു. പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ പ്രിയ പിതാവേ, അവിടുത്തെ ജനത്തെ അനുഗ്രഹിക്കണം, ഭവനങ്ങളിൽ നിന്ന് വചനം കേട്ടവരെ അനുഗ്രഹിക്കണം, അവിടുത്തെ മടങ്ങരുവിനുണ്ട് ഒരുങ്ങിരി പഞ്ഞാൽ കിടയാക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.